ദൈവമക്കളെ എങ്ങനെ തിരിച്ചറിയാം? ആരും ഉത്തരം പറഞ്ഞില്ല. പറഞ്ഞു ഞാൻ പറഞ്ഞില്ല, നമുക്കിവിടെ ആൻസർ തെറ്റിച്ചു പറയാൻ സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണിത്. കാരണം അതിന്റെ പേരിൽ പ്രസംഗത്തിൽ എന്തെങ്കിലും വരും നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യത്തോടെ നിങ്ങൾക്ക് പറയാം. എങ്ങനെ തിരിച്ചറിയാം ദൈവത്തിന്റെ മക്കളെ എങ്ങനെ തിരിച്ചറിയാം? നല്ല ഫലങ്ങൾ കൊണ്ട് തിരിച്ചറിയാം. പിന്നെ കമോൺ, സ്നേഹം, പിന്നെ സാഹചര്യങ്ങളിൽ റിയാക്ട് ചെയ്യുന്നതനുസരിച്ച് അറിയാൻ പറ്റും. പിന്നെ നമുക്കറിയാം, അവരുടെ ഫോക്കസ് എന്തിലാണ് നോക്കുന്നത് നമുക്കറിയാം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമുക്കറിയാം. കാരണം ഇന്നത്തെ പൊതുവിലുള്ള ഒരാത്മീയതയിൽ ദൈവമക്കൾ, നമ്മളൊക്കെ ദൈവമക്കളല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്ന അറിയാമോ? എന്താ ഉദ്ദേശിക്കുന്നേ? നമ്മളൊക്കെ കൈയടിക്കുന്ന ആൾക്കാരല്ലേ? നമ്മളൊക്കെ പാട്ടുപാടുന്ന ആൾക്കാരല്ലേ? നമ്മളൊക്കെ സ്നാനപ്പെട്ടവരല്ലേ? നമ്മളൊക്കെ വേർതിരിക്കപ്പെട്ടവരല്ലേ എന്ന് പറഞ്ഞാൽ നാളുകൾ കഴിയുമ്പോൾ ഈ വാക്കുകൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. ഡു യു നോ ദാറ്റ്? ഓരോ കാലഘട്ടത്തിലും വാക്കുകൾക്ക് വ്യത്യാസം വരും. ഇപ്പം സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പം എന്നോടൊക്കെ സാറിന് ആൾക്കാർ ഒത്തിരി ഇപ്പൊ കല്യാണാലയനൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ ബോണഗെയിൻ ആണോ? ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾ ബോണഗെയിൻ ആണോ? ഇപ്പൊ ഞാൻ പറയും ബോണഗെയിൻ ആണ്. ഇപ്പൊ അല്ല, എന്താ ഉദ്ദേശിച്ചേ? അല്ല, ബോണഗെയിൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഞങ്ങളെ പോലെ ഏതാ കൈയടിക്കുകയും പാട്ടുപാടുകയും അല്ലെങ്കിൽ അന്യഭാഷ പറയുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണോ? പക്ഷെ തിരുവചനത്തിൽ ഈ ബോണഗെയിൻ എന്നുള്ള അർത്ഥം നാളുകൾ കഴിഞ്ഞപ്പോ മാറിപ്പോയി. ഒരു 1950-60 കാലഘട്ടങ്ങളിൽ ബോണഗെയിൻ എന്ന് പറഞ്ഞൊരു കാര്യം, ബോണഗെയിൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ കൃത്യമായി ഉദ്ദേശിക്കുന്നത് എന്താ ബോണഗെയിൻ. ഞാൻ പറഞ്ഞു വന്നത് നാളുകൾ കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അപകടത്തിലേക്കാണ്. നാം അതിനെ ഇപ്പോഴേ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാ. ഒരു വാക്യം നമുക്ക് വായിക്കാം, ആരാണ് ദൈവമക്കളെന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 ജോൺ 1 യോഹന്നാൻ അതിന്റെ 3:10
ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല.
കണ്ടോ, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. By this, the children of God and the children of the devil are obvious. വളരെ കൃത്യമായി എഴുതിയിരിക്കുകയാണ്. രണ്ടു കൂട്ടം ആൾക്കാരെ ഉള്ളൂ, ഒന്ന് ദൈവത്തിന്റെ മക്കൾ, രണ്ട് പിശാചിന്റെ മക്കൾ. രണ്ട് ഗ്രൂപ്പ് ആൾക്കാരാ ഉള്ളേ. അത് തെളിയും. എങ്ങനെയാ തെളിയുന്നേ? നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ആ പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെടും. എന്താണ് ദൈവമക്കളുടെ പ്രത്യേകത? രണ്ട് കാര്യങ്ങളാ ദൈവമക്കൾക്കുള്ള. ഒന്ന്, നീതി പ്രവർത്തിക്കുന്നവൻ. രണ്ട്, സഹോദരനെ സ്നേഹിക്കുന്നവൻ. ഇപ്പൊ ദൈവത്തിന്റെ മക്കളാര്, പിശാചിന്റെ മക്കളാരെന്ന് തെളിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എങ്ങനെയാണ്? അവരുടെ പ്രവൃത്തിയിലൂടെ. ഒന്ന്, രണ്ട് കാര്യങ്ങൾ അവരുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നു. എന്തൊക്കെയാണ്? ഒന്ന്, നീതി പ്രവർത്തിക്കുക. രണ്ട്, സഹോദരനെ സ്നേഹിക്കുക. കൈയടിക്കുന്നവരെല്ലാം ദൈവമക്കളാണെന്ന് ഒരു വചനം പോലും പറയുന്നില്ല. ഒരുമിച്ചുകൂടി പാട്ടുപാടുന്നവരെല്ലാം ദൈവമക്കളാണെന്ന് ഒരു വചനവും പറയുന്നില്ല. പക്ഷേ ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആരാണ് ദൈവത്തിന്റെ മക്കൾ, ആരാണ് പിശാചിന്റെ മക്കൾ. ഇവിടിരിക്കുന്ന എല്ലാവരും ഒരു കാലത്ത് പിശാചിന്റെ മക്കളായിരുന്നു. കാരണം വചനം പറയുകയാണ്, എന്താ തൊട്ടുമുകളിലെ വാക്യമുണ്ട്, 8
പാപം ചെയ്യുന്നവനെല്ലാം, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു.
ആ
പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ.
ആ
പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി.
പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണെന്ന് വചനം പറയുകയാ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്ന എത്ര ശക്തമായ വാക്കുകളാ നോക്കി യോഹന്നാന്റെ. എന്തുകൊണ്ടാ യോഹന്നാൻ ഇങ്ങനെ എഴുതാൻ കാരണം? യോഹന്നാൻ ഇത് എഴുതുമ്പോൾ ഏകദേശം 90-95 കാലഘട്ടത്തിൽ എഫേസോസിൽ വെച്ച് എഴുതിയെന്ന് ഈ സത്യം പബ്ലിക്കേഷൻസിന്റെ ആ ബൈബിളിന്റെ അതിൽ തന്നെയുണ്ട്. ഇത് എഴുതുമ്പോൾ കർത്താവ് മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ദൈവസഭ ഉണ്ടായതിനു ശേഷം ഏകദേശം 60-65 വർഷം കഴിഞ്ഞാണ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവസഭ ഉണ്ടായപ്പോൾ അന്ന് 20 വയസ്സുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇപ്പോൾ എത്ര വയസ്സായി? ഏകദേശം 80 വയസ്സായി, മിക്കവാറും ജീവിച്ചിരിപ്പില്ല. എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാം തലമുറയോടാണ് യോഹന്നാൻ സംസാരിക്കുന്നത്, ഒരു രണ്ടാമത്തെ തലമുറയോട്. ആദ്യത്തെ തലമുറ അവർ കർത്താവിനെ അനുഭവിച്ചു, കർത്താവിനെ അറിഞ്ഞു, കർത്താവിനെ സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ചപ്പോൾ കർത്താവിന്റെ പ്രവൃത്തി, കർത്താവിന്റെ ആ കുറച്ചുകൂടെ പറഞ്ഞാൽ ക്യാരക്ടർ അവരിലൂടെ പുറത്തു വന്നു. രണ്ടാം തലമുറ വന്നപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? അവര് ക്ലെയിം ചെയ്യുക ഞങ്ങൾ അങ്ങനെയാണെന്ന്. നിങ്ങൾ വായിച്ചു ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുക. 1-ാമത്തെ അധ്യായത്തില് 1 ജോൺ 1, 1 യോഹന്നാൻ 1-ാം അധ്യായത്തില് ഇവിടെ ഇരിക്കുകയാണ്. 6-ാം വാക്യം, അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ബോഷ്ക്ക് പറയുന്നു. പിന്നെ പറച്ചിലായിപ്പോയി വർഷം കഴിഞ്ഞപ്പോൾ. ആദ്യമുണ്ടായിരുന്നവർക്ക് ഒരു അനുഭവമായിരുന്നെങ്കിൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു പറച്ചിൽ മാത്രം. എനിക്കെന്താണ്? അവനോട് കൂട്ടായ്മയുണ്ട്. പക്ഷേ ജീവിതത്തിൽ എങ്ങനെയാ? ജീവിതത്തിൽ ഇരുട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ ഇരുട്ടിൽ നടക്കുന്ന ഒരുവൻ എനിക്ക് കർത്താവിനോട് കൂട്ടായ്മയുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? ഞാൻ ദൈവപൈതലാണ്. ദൈവസഭ ആരംഭിച്ച് 60-65 വർഷം കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി പിക്ചർ മാറിപ്പോയി. ഇപ്പം അവർക്ക് പറച്ചിന് മാത്രമേ ഉള്ളൂ, പക്ഷെ എന്തില്ല, അവരുടെ ജീവിതത്തിലൂടെ അത് വെളിപ്പെടുന്നില്ല. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുന്നുണ്ട് ആൾക്കാര്, പക്ഷേ എങ്ങനെ നടക്കുന്നേ? ഇരുട്ടിലാണ് നടക്കുന്നേ. ഇനി വീണ്ടും നിങ്ങൾ താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ 8-ാം വാക്യം,
നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ.
കണ്ടോ, അവിടെ എല്ലാം പറച്ചിലാണ്, എല്ലാം പറയുന്നുവെങ്കിൽ, പറയുന്നുവെങ്കിൽ. ഇനി അതിന്റെ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 2:4,
അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു.
കണ്ടോ, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു ദൈവപൈതലാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നുള്ള പറച്ചിലുണ്ട്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവനെ അറിഞ്ഞിരിക്കുന്നു പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുന്നില്ല. അവനാരാ? കള്ളനാ. വീണ്ടും അതിന്റെ താഴെ അതിന്റെ 6-ാം വാക്യം,
അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു.
കണ്ടോ, അപ്പൊ യോഹന്നാൻ പറയുക, നിങ്ങൾ അവനിലാണ് വസിക്കുന്നതെന്ന് പറയുന്നെങ്കിൽ എന്താണ്? അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതാകുന്നു. ഇല്ലെങ്കിൽ എന്താണ്? വെറും പറച്ചില് മാത്രമേ ഉള്ളൂ. വീണ്ടും അതിന്റെ താഴെ 9-ാം വാക്യം,
വെളിച്ചത്തി ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പയക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു.
കണ്ടോ, അവിടെയും പറയുകയാണ് വെളിച്ചത്തിലിരിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്, പറയുന്നത്. പക്ഷേ സഹോദരനെ പകയ്ക്കുന്നത് കൊണ്ട് ഇരുട്ടിലാണ് ഇരിക്കുന്നത്. ശ്രദ്ധിച്ചേ, ഇപ്പൊ യോഹന്നാൻ അഡ്രസ് ചെയ്യുന്നൊരു ക്രൗഡ് നിങ്ങൾ കണ്ടോ? യോഹന്നാൻ വളരെ പ്രായമുള്ള മനുഷ്യനാണ് ഇത് എഴുതുമ്പോൾ യോഹന്നാനും ഉണ്ട് ഒരു 90-95 വയസ്സ് പ്രായം, അറ്റ്ലീസ്റ്റ് വളരെ പ്രായമുള്ള മനുഷ്യനാ. കർത്താവിന്റെ കൂടെ 3.5 വർഷക്കാലം നടന്ന യോഹന്നാൻ, ദൈവസഭയുടെ ആരംഭം മുതൽ അതിന്റെ വളർച്ചകളെല്ലാം കണ്ട യോഹന്നാൻ, പെന്തക്കോസ് നാളിൽ യോഹന്നാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തിയിലൂടെ കടന്നുപോയി ഓരോരോ സഭകൾ പ്ലാൻ ചെയ്യപ്പെടുമ്പോൾ യെരുശലേമിൽ തൂണായിട്ട് യോഹന്നാനുണ്ട്. നാളുകൾ കഴിഞ്ഞപ്പോൾ തന്റെ ഒരു ഏകദേശം തന്റെ വയസ്സ് വളരെ വൃദ്ധനായി നോക്കിയപ്പോൾ ദൈവസഭയുടെ പിക്ചർ മാറിപ്പോയി. എന്താണ്? ഇപ്പോൾ പറച്ചിലുണ്ട്, ഞങ്ങൾ ദൈവമക്കളാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ എന്ത് കാണുന്നില്ല? അതിന്റെ പ്രവൃത്തി കാണുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വചനം എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നേ, യാതൊരു ഒരു വചനം വീണ്ടും വീണ്ടും എന്റെ മനസ്സിലേക്ക് വരികയാണ്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ദൈവം കൊടുക്കുന്ന ഒരു ദാനമാണെന്ത്? പരിശുദ്ധാത്മാവ്. എന്താ പരിശുദ്ധാത്മാവ് വന്നാണല്ലോ പ്രത്യേകത? എന്താണ്? ജീവജലത്തിന്റെ നദികൾ അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊഴുകും. ഞാൻ ഒന്നുകൂടെ ചിന്തിച്ചു, ദൈവമേ ഇതൊരു ഇതൊരു ഈ വാക്യം വെച്ചൊരു പ്രശ്നമാണല്ലോ, ഇതൊരു പ്രശ്നമുള്ളൊരു വാക്യമാണല്ലോ. ഞാൻ എന്നിലേക്ക് തന്നെ ചിന്തിക്കാൻ നോക്കി, കർത്താവേ ഈ പറയുന്ന പോലെ ജീവജലത്തിന്റെ സമൃദ്ധി എന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നുണ്ടോ? ഞാൻ കടന്നിരുന്ന ഇടങ്ങളിൽ ജീവൻ വ്യാപരിക്കുന്നുണ്ടോ? ഞാൻ സംസാരിക്കുന്ന വ്യക്തികളിൽ ജീവൻ വ്യാപരിക്കുന്നുണ്ടോ അതോ മരണമാണോ വ്യാപരിക്കുന്നത്? ഞാൻ എന്നെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യെസ്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തുള്ള കാര്യമാണെന്ത്? വിശ്വാസം. അപ്പോൾ ദൈവത്തിന്റെ ഭാഗത്തും ദൈവം ഒരു കാര്യം ചെയ്യും. എന്താണ് കാര്യം? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കും. എന്ന് പറഞ്ഞാൽ അകത്ത് ഇതുവരെ ഇല്ലാത്ത പുതിയൊരു പ്രമാണം, അകത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു ശക്തിയുടെ വ്യാപാരം, അകത്ത് ഇതുവരെ കാണാത്ത ഒരു പുതിയ പ്രവർത്തനം അകത്ത് വ്യാപരിക്കും. ഇതാണ് ഒരു ദൈവവൈതലിന്റെ ടിപ്പിക്കൽ പ്രത്യേകത. അവന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു വ്യാപാരം. അവന്റെ ഉള്ളിൽ ഒരു പ്രവൃത്തി. അകത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു മാറ്റം. എന്താ മാറ്റം? ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്. എന്താണ്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ചിന്താഗതി, ഒരു പുതിയ താല്പര്യം, ഒരു പുതിയ മാറ്റം, ഒരു പുതിയ ചൈതന്യം. ഇതുണ്ടായിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവമകനായിട്ടില്ല. ദൈവമകനായെങ്കിൽ അവന്റെ ഉള്ളിലൊരു പ്രവൃത്തി നടക്കുന്നുണ്ട്. എന്താ പ്രവൃത്തി? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കും. ഒരു ഫോഴ്സാ, ഒരു ഫോഴ്സ്. അതുവരെയും അവന്റെ താല്പര്യം പാപം ചെയ്യാനായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് അവന്റെ ഉള്ളിലെ ഫോഴ്സ് പാപത്തിലേക്കുള്ള താല്പര്യം. എന്നാൽ വീണ്ടും ജനിച്ച അവന്റെ ഉള്ളിൽ പാപത്തിൽ നിന്ന് മാറി നീതി ചെയ്യാൻ താല്പര്യം, മറ്റുള്ളവനെ സ്നേഹിക്കാനായിട്ടുള്ള താല്പര്യം, ഇതവന്റെ ഉള്ളിൽ വ്യാപരിക്കും, ഉള്ളിൽ വ്യാപരിക്കും. പക്ഷെ യോഹന്നെ നോക്കിയപ്പം ഒത്തിരി പേര് ക്ലെയിം ചെയ്യുന്നു ദൈവമക്കളാണെന്ന്, പക്ഷെ ഉള്ളിൽ അകത്തൂ നീ പ്രവൃത്തി എന്ത് ചെയ്യുന്നില്ല? പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വാക്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവന്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാമോ? അവന്റെ ആദ്യത്തെ ഇഷ്യൂ പാപവുമായിട്ട് ബന്ധപ്പെട്ട പാപം. അവിടെ നിങ്ങൾ ആ വാക്യം വീണ്ടും വായിച്ചേ, ആ മൂന്നാം അധ്യായത്തില് അതിന്റെ ആറാം വാക്യം, അതിന്റെ അഞ്ചു മുതൽ വായിച്ചു. പാപങ്ങളെ നീക്കുവാൻ
അവൻ പ്രത്യക്ഷനായി എന്നും നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല.
കണ്ടോ, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. കാരണം ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഗോഡ് ഈസ് ഹോളി, ദൈവം പരിശുദ്ധനാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? ദൈവം പരിശുദ്ധനാണ്. ഗോഡ് ഈസ് ഹോളി. അപ്പോൾ വീണ്ടും ജനിക്കുന്നവന്റെ ഉള്ളില് ആദ്യം ഉണ്ടാകുന്നത് ഈ പാപബോധമാ. അയ്യോ, ഞാനൊരു പാപിയാണല്ലോ. അവന്റെ നിലവിളി അതാ, കർത്താവേ ഞാൻ ഇത്രയും വലിയ പാപിയായി പോയല്ലോ. പൗലോസാ പറഞ്ഞത് ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. അവിടം മുതൽ പാപവുമായിട്ടൊരു സമരം ആരംഭിക്കുക അവന്റെ ജീവിതത്തിൽ. ഇപ്പൊ നമ്മളെ പാട്ടുപാടി പൊന്നേശു തമ്പുരാൻ ഭക്തൻ എതിരിക്കുകയാണ്, പാപം ചെയ്യാതെ കാവൽ ചെയ്തിടുവാൻ സർവേശ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നേ, എന്നെ നിന്റെ കയ്യിലോട്ട് തരിക. എന്തിനാണെന്നറിയാമോ, എന്നെ പാപം ചെയ്യാതെ സൂക്ഷിക്കണം. അപ്പോൾ വീണ്ടും ജനിച്ചവന്റെ ഉള്ളിൽ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്നറിയോ, ചെല്ലു പറയും ബ്രദറെ ഭയങ്കര സ്ട്രഗിളാ. ഞാൻ ചോദിച്ചു എന്നാ സഹോദര സ്ട്രഗിള്? അത് ഓ വീതിൽ അടുത്തിരിക്കുന്നവൻ പാര വെച്ചോണ്ടിരിക്കുക. സഹോദര എല്ലാവർക്കും ഉള്ള സ്ട്രഗിളാ, നിങ്ങൾക്ക് മാത്രമല്ല സ്ട്രഗിൾ ഉള്ളത്, എല്ലാവർക്കും അടുത്തുള്ളത് എന്താണ്? അടുത്തുള്ള ആൾക്കാർ ഭാര വെക്കും. ചില ലാംഗ്വേജ് ഗ്രൂപ്പ് അനുസരിച്ച് പറയാറുണ്ട്. അപ്പൊ മലയാളികൾ ഒന്ന് പറയാറുണ്ട്, ബ്രദറെ ഒരു മലയാളിയായിട്ടും അവൻ എനിക്കിട്ട് ഭാര വെച്ചു. തമിഴരോ തന്നെയാ പറയുന്നത്, ഒരു തമിഴനായിട്ടും അവൻ എനിക്കിട്ട് ഭാര വെച്ചു. ഹിന്ദിക്കാരനോട് ചോദിച്ചാൽ അവനും പറയും ഇങ്ങനെ തന്നെ പറയും. ഈ സ്ട്രഗിൾ അല്ല നമ്മുടെ പ്രധാനപ്പെട്ട സ്ട്രഗിൾ, ഇതെല്ലാവർക്കും ഉണ്ട്. ഓഫീസിൽ അടുത്തയാൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു, ആ ചിലര് ആ സ്ട്രഗിളോടെ നടക്കുന്നത്. സഹോദര സഹോദരി ഞാൻ പറയട്ടെ, വീണ്ടും ജനിച്ച ഒരുവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രഗിൾ അവന്റെ സമരം ഈ പാപവുമായിട്ടുള്ള ബന്ധത്തിലാ. അതിന്റെ അർത്ഥം അവൻ പാപം എപ്പോഴെങ്കിലും ചില സമയത്ത് വീണേക്കാം, കാരണം ഞാനൊരു പാപവും ചെയ്തിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നതാ പറയുന്നത്. ചിലപ്പോൾ അവൻ വീണു പോയേക്കാം, പക്ഷേ അവൻ എവിടെങ്കിലും വീഴുമ്പം അവന്റെ സകല സമാധാനം നഷ്ടപ്പെടും. ഒരാളോടൊന്ന് ചൂടായി ബഹളം വെച്ച് കഴിഞ്ഞു, ചിലപ്പം ബഹളം വെക്കും, അവിടെ നിങ്ങോട്ട് മാറുമ്പോൾ സകല സമാധാനവും പോയവനായിട്ട്, ഒന്നിനും കൊളരാത്തവനെ പോലെ അവന്റെ ഉള്ളിലൊരു സ്ട്രഗിൾ നടക്കും. ഇതാണ് ദൈവവൈദന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവന് വീഴ്ചയൊക്കെ വരാം, കാരണം എന്താണെന്നറിയാമോ, അവന്റെ ഉള്ളിലൊരു പുതിയ പ്രമാണം എഴുതിയിരിക്കുക, ഞാൻ എന്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ ഒരു പുതിയ പ്രമാണം എഴുതി ചേർത്തപ്പം പണ്ടില്ലാത്ത ഒരു പുതിയ സ്ട്രഗിൾ. ഇതാണ് ദൈവവൈദലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രഗിൾ, സമരം ഉള്ളിൽ നടക്കുക. ഉണ്ടോ ഉണ്ടോ ഈ സ്ട്രഗിള്? അതുണ്ടെങ്കിൽ സേഫ് പോയിന്റ് അല്ല. എന്താണെന്നറിയാമോ, പണ്ടൊരിക്കൽ ഞാൻ ഒരു ഒരു ദൈവാസിന്റെ അടുക്കൽ സംസാരിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ ബ്രദറെ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല, ഇതുപോലെ പാപത്തിന്റെ കാര്യങ്ങൾ കാരണം മനസ്സ് പലപ്പോഴും ഭാരപ്പെടുക. അദ്ദേഹം പറഞ്ഞു, നല്ല ലക്ഷണമാ, കാരണം ഒരു മത്സ്യത്തെ കരയ്ക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവൻ അവിടെ കിടന്ന് പിടയ്ക്കും. കാരണം എന്താണെന്നറിയാമോ, അത് അവന്റെ അറ്റ്മോസ്ഫിയർ അല്ലാത്തത് കൊണ്ട് അവൻ അവിടെ കിടന്ന് പിടയ്ക്കും. ഇതുപോലെ ഒരു ദൈവവൈതലിനെ എവിടെങ്കിലും പിടിച്ചിട്ട് അവൻ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിൽ അവൻ അകപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് സ്ട്രഗിളാ. കാരണം എന്താ, അവന്റെ അറ്റ്മോസ്ഫിയർ അല്ലത്. അതുകൊണ്ട് കൊളോസ്ലേനും പറഞ്ഞിരിക്കും, എന്താണ്, ഇരുട്ടിന്റെ അധികാരത്തിന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്ത് ചെയ്തു, ആക്കി വെച്ചു. അതാണ് അവന്റെ ലോകം. ഒരു ദൈവവൈതൽ ലോകം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമാ, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, ഇതാണ് അവന്റെ ലോകം. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറി ഒന്നും വേണ്ട. എവിടെങ്കിലും ചെല്ലുമ്പോൾ ആൾക്കാര് മൂവി കണ്ടോണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുക്ക് ഒന്ന് പോയി ഇരിക്കേണ്ടി വന്നാൽ ചിലപ്പോ അവനങ്ങോട്ട് നോക്കിന്ന് വരാം, പക്ഷെ അവന്റെ ഉള്ളിലൊരു സ്ട്രഗിളാ. കാരണം എന്താ അറിയാമോ, അവനറിയാം ഇതല്ല എന്റെ ലോകം. പിന്നൊരു പ്രത്യേകതയുണ്ട്, കുറച്ചു നാളങ്ങനെ ഇരുന്ന് കഴിയുമ്പം പിന്നൊരു ശീലമായിട്ട് പിന്നെ അവന് തോന്നും ഇത് അവന്റെ ലോകമാണെന്ന്. പക്ഷെ അല്ല കേട്ടോ, കുറച്ചു നാളിതെല്ലാം കണ്ടു കഴിയുമ്പം ആരാംസെ നമ്മൾ എന്ത് ചെയ്യാം. പിന്നെ ചിലര് ചില ചോദ്യം ചോദിക്കാറുണ്ട്, ബ്രദറെ സീരിയല് കാണുമ്പം പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിച്ചു. ഒരു കള്ളുകുടി കമ്പനിയുടെ ഇടയിൽ അവൻ പോയി ഇരുന്നാൽ അവൻ കള്ളു കുടിക്കത്തില്ലായിരിക്കും, പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു സ്ട്രഗിൾ നടക്കും. കാരണം എന്താണെന്നറിയാമോ, ഈ അന്യായവും ഈ അക്രമവും ഈ അനീതിയും ഇതെല്ലാം കാണുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു സ്ട്രഗിൾ നടക്കും. ഇതാ ദൈവവൈതലിന്റെ പ്രധാനപ്പെട്ട സ്ട്രഗിൾ. ബാക്കിയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെന്ന്, ഒന്നും വലിയ വിഷയമുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, അവനിൽ ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ അറിയാം. അനീതി പ്രവർത്തിക്കുന്നവൻ, സഹോദരനെ സ്നേഹിക്കാത്തവൻ എന്താണ്? ദൈവവൈതലല്ല, അനീതി. ഒരു ദൈവവൈതൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അനീതിയാണെന്ന് തോന്നുകയാണെങ്കിൽ അവന്റെ ഉള്ളിലൊരു പെടപ്പുണ്ടാകും, അവന്റെ ഉള്ളിൽ ഒരു സ്ട്രഗിൾ ഉണ്ടാകും. അനീതി ചെയ്യുമ്പോൾ. ഇനി ഒരു ഗ്രൂപ്പും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്, വെളിപ്പാട് പുസ്തകം, അതിന്റെ നമ്മൾ അറിയാവുന്ന ലിസ്റ്റാണ്, ഒന്നുകൂടെ വായിക്കാൻ ആഗ്രഹിക്കുക. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം, റവലേഷൻ ചാപ്റ്റർ 22 വേഴ്സ് 14 ഓൺവേഴ്സ്, 14 മുതൽ.
ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന്, ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന്, തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ഏവനും പുറത്തു തന്നെ.
കണ്ടോ, ശ്രദ്ധിച്ചേ, എന്റെ മുകളിലത്തെ വാക്യം വായിക്കുന്ന കുറച്ചുകൂടെ ക്ലിയർ ആവും. അതിന്റെ 11-ാം വാക്യം ഇവിടെ വായിച്ചു, 11 വേഴ്സ് 11.
അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ.
കണ്ടോ, ശ്രദ്ധിച്ചേ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. എന്താ അങ്ങനെ എഴുതാൻ കാര്യം? ദൈവം ലൈസൻസ് കൊടുക്കുക, അനീതി ചെയ്യുന്നവനാണോ, എന്താ ദൈവം പറയുന്നത്, ഇനിയും ചെയ്തോ. നിങ്ങളപ്പ എന്റെ ടോൺ കേട്ടോണം, എന്താ അതിന്റെ അർത്ഥം? എന്താ അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യാനാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അല്ല, സമയം വളരെ കുറവാണ്. അതുകൊണ്ട് അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്താൽ അവന്റെ കാര്യം പോക്ക പോട്ടെ. വളരെ സീരിയസ് ആയ ഒരു കാര്യം പരിശുദ്ധാത്മാവ് സംസാരിക്കുക, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. സ്വരങ്ങൾ, അതിന്റെ അർത്ഥം നമ്മൾ അഴുക്കുള്ളവരാകണമെന്നല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, സമയം അധികമില്ല, ടേക്ക് ഇറ്റ് സീരിയസ്ലി, ഇങ്ങനെ ജീവിക്കാൻ സമയമില്ല, ഇനി വേണ ജീവിച്ചതിന്റെ കാര്യം പോക്ക. ആ ടോണി വേണം നമ്മൾ ആ വാക്യത്തെ എടുക്കാനായിട്ട്. കാരണം ഒരുവൻ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും രക്ഷപ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. എന്നിട്ട് താഴേക്ക് പറയുകയാണ്, എന്താണ് 14-ാം വാക്യം? ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താ ഈ വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞ? തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക എന്നതിന്റെ അർത്ഥം. ഞാൻ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്? എന്നെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ വിശുദ്ധീകരിക്കുന്നേ? കാരണം എന്താ? ഞാൻ പോകുന്ന ഒരിടമുണ്ട്, അവിടെ എങ്ങനെ വേണം? കർത്താവിന്റെ വരവിങ്കിൽ കുറ്റമില്ലാത്തവരായി കാണപ്പെടുവാൻ തക്കവണ്ണം ഞാൻ ഓരോ ദിവസവും എന്ത് ചെയ്യുക? എന്നെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ താഴേക്ക് പോകുന്ന ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടേ, 15-ാം വാക്യം. നായ്ക്കൾ, ഡോഗ്സ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, സ്വർഗത്തിൽ ആര് പോകത്തില്ല? ആര് പോകത്തില്ല? നായ്, പട്ടി പോകത്തില്ല. എന്താ അങ്ങനെ എഴുതാൻ കാര്യം? എന്താ, നായ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 2-ാം അധ്യായം, അതിന്റെ 22-ാം വാക്യം, 2 പീറ്റർ 2:22. 2 പത്രോസ് 2-ാം അധ്യായം 22-ാം വാക്യം.
എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു.
സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായ്, നായ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, ഛർദ്ദിച്ചാൽ അത് വീണ്ടും എന്ത് ചെയ്യും? അത് ഭക്ഷിക്കും. ആ ഗ്രൂപ്പിനെ കുറിച്ചാണ് നായ്ക്കൾ എന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം, ഒരിക്കൽ ഛർദ്ദിച്ചു കളഞ്ഞ പാവങ്ങൾ, ഒരിക്കൽ ഉപേക്ഷിച്ചത് വീണ്ടും തിരികെ പോയി എടുക്കുന്ന ആ ഗ്രൂപ്പിന് പറയുകയാണ്, എന്താണ് ദൈവവചനം കാണുന്നത്? നായ്ക്ക് തുല്യമായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നായ്ക്കൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. വെളിപാട് പുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. വെളിപ്പാട് അതിന്റെ 22-ാം ലിസ്റ്റ്, ക്ഷുദ്രക്കാർ, സോഴ്സസേഴ്സ് അല്ലെങ്കിൽ മന്ത്രവാദികൾ. അടുത്തത് ദുർനടപ്പുകാർ, മലയാളത്തിൽ ഇംഗ്ലീഷില് ഇമ്മോറൽ പേഴ്സൺസ് എഴുതിയിരിക്കുന്നത്, ഇമ്മോറൽ. അടുത്തത് പിന്നെന്താണ്? മർഡറേഴ്സ്, കൊലപാതകന്മാർ, ഐഡോലറ്റേഴ്സ്, വിഗ്രഹാരാധികൾ, എവരിവൺ ഹു ലവ്സ് ആൻഡ് പ്രാക്ടീസസ് ലൈയിങ്, ബോഷ്ക്ക് പറയുന്നവർ, അതിനെ ഇഷ്ടപ്പെടുന്നവർ, എല്ലാവിധത്തിലുള്ള ബോഷ്ക്ക്, ചതി, വഞ്ചന, ഇതിനെയൊക്കെ പ്രിയപ്പെടുന്നവരോടൊപ്പെന്നാ പറഞ്ഞേ? എവിടെയാ? പുറത്തു തന്നെ. സ്വരങ്ങൾ എങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഇതിനെ കാണണം. അപ്പൊ ദൈവമക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ചർച്ചിൽ കൂടുന്ന ഒരു ഗ്രൂപ്പ് വെച്ചുകൊണ്ട് പറയരുത് ദൈവമക്കളെന്ന്. ഉപദേശങ്ങളുടെ കൃത്യത അല്ല ദൈവമക്കളുടെ ആണെന്നുള്ളതിന്റെ തെളിവ്. ഉപദേശങ്ങൾ കൃത്യമായിട്ട് അറിയാം, ദൈവമക്കളാണെന്ന് തെളിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒന്ന്, നീതി പ്രവർത്തിക്കുന്നവരാണ് ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ അതിനുള്ള എന്തുണ്ട്? ഒരു ഫോഴ്സ് ഉണ്ട്. അതാ പ്രത്യേകത. നാളെ പോലും നീതി പ്രവർത്തിച്ചേക്കാന്ന് കരുതി ആർക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കാരണം അതെന്നറിയാമോ? നീതിമാൻ ഒരുത്തനേ ഉള്ളൂ. ആരാ? ദൈവമാ നീതിമാൻ. ആ ദൈവം ഉള്ളിൽ വരുന്ന ഒരുവൻ മാത്രമേ ഇത് പ്രവർത്തിക്കാൻ പറ്റുള്ളെന്ന്. അതിന് പറഞ്ഞ പേരാണ് വീണ്ടും ജനനം, ബോൺ അഗെയിൻ. വീണ്ടും ജനനം നടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ വസിച്ച് ഈ നന്മ ചെയ്യാൻ അവന്റെ ഉള്ളിൽ പ്രേരണ കൊടുക്കും. മറ്റവന്റെ ഉള്ളിൽ പിശാച് പ്രേരണ കൊടുക്കും. അതുകൊണ്ടാണ് എന്താണെന്നറിയാമോ, വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഭാര്യയെ കാണുമ്പോൾ നാല് ചീത്ത പറയുക. അപ്പൊ അവന്റെ ഉള്ളിൽ ഒരു ശബ്ദം പറയും, അല്ലടാ രണ്ടെണ്ണോടെ പറയണം, വീണ്ടും പറയണം. ഭാര്യ തിരിച്ചു പറയുമ്പം ഇനി രണ്ടിടി ഇടിക്കണം എന്ന് ഉള്ളിൽ പ്രേരണ കൊടുക്കുന്ന ആരാ? പിശാച്. എന്നാൽ ദൈവ ഇതലിന്റെ ഉള്ളിൽ മറ്റൊരു പ്രേരണയുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലിരുന്ന് വാദിക്കും, ഇനി അഥവാ ഒന്ന് ചീത്ത പറയണമെന്ന് തോന്നിയെന്ന് വിചാരിച്ചു, ഇവൻ അങ്ങോട്ട് പോകുമ്പോൾ ഇവന്റെ സമാധാനം പോവും. കാരണം എന്താ? പരിശുദ്ധാത്മാവ് ഉള്ളിൽ ബോധ്യം വരുത്തും. ഇതാണ് ദൈവ ഇതലിന്റെ പ്രത്യേകത. ഉണ്ടോ പരിശുദ്ധാത്മാവ് ഈ ബോധം തരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സ്തോത്രം ദൈവമക്കളാ. രണ്ടെണ്ണം കൂടെ പറയണം, ഒതുക്കണം, ശരിയാക്കണം എന്ന് ഉള്ള കയ്പിന്റെ വിദ്വേഷത്തിന്റെ ഒക്കെ ആണോ? ആണെങ്കിൽ വി ആർ ഇൻ എ ഡേഞ്ചറസ് ഗ്രൗണ്ട്. സൗരങ്ങൾ അപ്പൊ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന, വായിച്ചു വയ്ക്കുക എന്റെ എഫേസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം.
വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു.
കണ്ടോ, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ വലിപ്പം ഒന്ന് അറിയണമെന്ന്. സ്വരങ്ങളെ ശ്രദ്ധിച്ചേ, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി. എന്താണെന്നറിയാം പ്രത്യേകത? എന്താ? തെറ്റന്റെ ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ ശരി എന്റെ ഭാഗത്താണെങ്കിലും, എന്റെ ഭാഗത്താ ശരി, 100% ശരിയാ. പക്ഷെ ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി പറയും 100% ശരിയാ, പക്ഷേ അതങ്ങ് ക്ഷമിച്ചു കൊടുക്കണം. കേട്ടിട്ടുണ്ടോ ഈ ശബ്ദം? ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ പലപ്പോഴും തോറ്റുപോകുന്ന അതാ. പ്രവാചകൻ പറഞ്ഞ പോലെ, യഹോവേ നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്യുന്നു. എന്റെ ഭാഗത്ത് 100% ശരിയെന്ന് തോന്നിയ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവസന്നിധി ചെന്ന് കഴിയുമ്പം കർത്താവ് എന്നോട് പറഞ്ഞു, എല്ലാം ശരിയാണ്, അതൊക്കെ ശരിയാണ്, പക്ഷേ അവിടെ നിന്ന് തോറ്റു കൊടുക്കാൻ. ഇതാ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലുള്ള പ്രവൃത്തി. സ്വരങ്ങളെ, ഇങ്ങനെ അകത്ത് ശബ്ദവും കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വസിക്കുന്നുണ്ട്. അവൻ എന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ട്. സ്തോത്രം. എന്തിനാ പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിൽ ഒന്ന് എന്താണെന്നറിയാമോ? എന്തോ അതിന്റെ അടുത്ത വാക്യം നമ്മളതാ വായിക്കുന്നത്. 1 യോഹാനൻ 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എന്താണ്?
നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾ.
1 യോഹാനൻ 3:10. ദൈവത്തിന്റെ മക്കളായിരുന്നു, പിശാചിന്റെ മക്കളായിരുന്നു, ഇതിനാൽ തെളിയുന്നു നീതി പ്രവർത്തിക്കാത്തവനാരും. രണ്ടാമത്, സഹോദരനെ സ്നേഹിക്കാത്തവനും. ഈ വളരെ ശ്രദ്ധിക്കണം സഹോദരി വാക്യം. സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവൻ അല്ല. കണ്ടോ, ശ്രദ്ധിച്ചേ. ഞാൻ ഒന്ന് ഞാൻ പറഞ്ഞു, ഗോഡ് ഈസ് ഹോളി, 1-ാമത്തെ കാര്യം. അതുകൊണ്ട് വീണ്ടും ജനിക്കുന്ന ഒരുവന്റെ ഉള്ളിൽ പാപത്തോടുള്ള ഒരു താല്പര്യമില്ലായ്മ, പാപത്തോടുള്ള എതിർപ്പ്, പാപവുമായിട്ടുള്ള ഒരു സ്ട്രഗിൾ അവന്റെ ഉള്ളിലുണ്ട്. 1-ാമത്തെ പ്രത്യേകത. 2-ാമത്തെ പ്രത്യേകത, വീണ്ടും ജനിച്ച ഒരുവന്റെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള സ്നേഹത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്കുണ്ട്. വീണ്ടും ജനിച്ചവന്റെ പ്രത്യേകതയാ, ദൈവത്തിൽ നിന്നുള്ളവന്റെ പ്രത്യേകത. കാരണം എന്താ? നീതിമാനായ ദൈവം അവന്റെ ഉള്ളിൽ വസിക്കുന്നു. അത് മാത്രമല്ല, സ്നേഹവാനായ ദൈവം അവന്റെ ഉള്ളിൽ വസിക്കുന്നു. ഈ ദൈവം, ഈ സ്നേഹമായ ദൈവം വസിക്കുന്നതുകൊണ്ട് ഇവന്റെ ഉള്ളിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് എന്തുണ്ട്? ഞാനിങ്ങനെ പറയട്ടെ, ഒരു പുഷ് ഉണ്ട്, ഒരു പുഷ് ഉണ്ടോ? ആ പുഷ് ഉണ്ടോ? വായിച്ചോ എന്റെ 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം.
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, നാം അന്യനും സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞു വരിക്കുന്നു.
ശ്രദ്ധിച്ചേ, ദൈവത്തെ ആരും ഒരു നാളും എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ അത് കാണുന്നേ? എങ്ങനെയാ വെളിപ്പെടുന്നേ? എങ്ങനെയാ? ഇവിടെ എഴുതിയിരിക്കുകയാണ്, നാം അന്യോന്യം സ്നേഹിക്കുന്നെങ്കിൽ എന്താ, ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞു വിരിക്കുന്നു. യോഹന്നാൻ സ്നേഹത്തെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ ഇവിടെ എഴുതുകയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ, 1 യോഹന്നാനില് നിങ്ങളൊരു വേർഡ് സെർച്ച് നടത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള വാക്കുകളിൽ ഒന്ന് സ്നേഹമാ. ദൈവസഭയിൽ 60 വർഷം കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്താ അറിയാമോ? സ്നേഹം. ഈ ഈ സഭ എന്നുള്ള വാക്ക് മാറിപ്പോയി നിങ്ങൾ അറിഞ്ഞായിരുന്നോ? സഭ, ചർച്ച്, ഗ്രീക്കിൽ എക്ലീഷ്യ എന്ന് പറയും, എക്ലീഷ്യ, ചർച്ച്. അതിന്റെ അർത്ഥം മാറിപ്പോയി. എന്താ അതിന്റെ അർത്ഥം മാറിപ്പോയെ? നമ്മൾ മാറ്റി. എന്താ മാറ്റിയേ? എന്താ സഭ? സഭ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ആൾക്കാർ നമ്മൾ ചോദിക്കും, നിങ്ങളുടെ ചർച്ച എവിടെയാ? അത് ആ KRPN റെയിൽവേ സ്റ്റേഷൻ അടുത്ത്. അപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്ന പിക്ചർ എന്താണ്? ഇവിടെ ഒരു പുൾപിറ്റ്, പുറകിലൊരു സ്ക്രീന്, ഇവിടെ ഒരു സ്ക്രീന്, പിന്നെ ഫാന്, ചെരിപ്പോകം ബാക്കിലൊരു സാധനം, സ്റ്റെപ്പ് ഇത്രയും ബുദ്ധിമുട്ട് കയറണം. ഇതാണ് എന്ത്, എന്താ ഇത്? ചർച്ച്. അതാ ഞാൻ പറഞ്ഞു, ചർച്ചിന്റെ അർത്ഥം മാറിപ്പോയി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചർച്ചിന്റെ അർത്ഥവും മാറിപ്പോയി. ബോണഗെയിൻ പണ്ടേ മാറി, അതിന്റെ കൂട്ടത്തിൽ മാറിപ്പോയ മറ്റൊരു കാര്യമാണ് ചർച്ച്. അപ്പൊ നമ്മൾ ചോദിക്കും, നിങ്ങളുടെ ചർച്ച എവിടെയാ? ഞങ്ങളുടെ ചർച്ച് അത് എവിടെ, ആ ജലഹള്ളിയിലാണ്. അവിടെ എവിടെയാ? ആ MES റോഡിന്റെ അവിടെ കണ്ടിട്ടില്ല, ഒരു ഫസ്റ്റ് ഫ്ലോറിലുള്ളത്, അതാ ഞങ്ങളുടെ ചർച്ച്. അപ്പൊ അവർക്കും മനസ്സിലായി, നമുക്കും ഇത് പിടി കിട്ടിയിട്ടില്ല എന്താന്ന്. സൗര സഭ എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയാവോ? വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹം. വിളിച്ച് വേർതിരിക്കപ്പെട്ടവര് ഒരുമിച്ച് ജീവിക്കുന്നതിന് പറഞ്ഞ പേരാണ് സഭ. വ്യക്തികൾ ഒരുമിച്ച് ചേരുന്നതിനാണ് സഭ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കെട്ടിടമല്ല സഭ, ഒരു കെട്ടിടമല്ല. പിന്നെ ഇതിന് ആകെപ്പാടിന് പ്രത്യേകതയുള്ള അറിയാമോ? എല്ലാരെയും കൂടെ ഒരുമിച്ച് കൂട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഞായറാഴ്ച ദിവസം നമ്മൾ ഇങ്ങനെ സമയം ഫിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ ഒരുമിച്ച് കൂടാനായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ഒരു സൗകര്യം എന്നാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ സഭ എന്ന് പറഞ്ഞാൽ അതൊരു പീപ്പിളാണ്, വ്യക്തികളാ സഭ. വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ഒരു സമൂഹമായി. ഇനി ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? എന്താ പ്രത്യേകത? എന്ത് വ്യത്യാസം എന്ന് പറയാം? ഈ വീടും കുടുംബവും തമ്മിലുള്ള വ്യത്യാസം പോലെയാ. എവിടെയാ നിങ്ങളുടെ വീട് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഞാൻ പറയും, അതെ, അകലെയാണ് എന്റെ വീട്. എവിടെയാ നിങ്ങളുടെ കുടുംബം? അത് ഞാൻ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, അതാ കുടുംബം. വീടും കുടുംബം പോലുള്ള വ്യത്യാസമാ. ഇതൊരു ബിൽഡിംഗ് മാത്രമാണ്. ഞാൻ പറഞ്ഞത് ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ചിന്തകളൊന്ന് എടുത്തു മാറണം സഹോദരങ്ങളെ. ഇന്ന് നമ്മൾ സഭകൾ കാണാൻ പോകുന്നത് ഞായറാഴ്ച ഇവിടെ കൂടി വരുമ്പോഴല്ല നമ്മൾ ചർച്ചിന്റെ ഫുൾ ഇത് കാണുന്നത്. മറ്റ് ദിവസങ്ങളിലുള്ള പരസ്പരമുള്ള സ്നേഹവും സഹകരണവും അതാണ് തെളിയിക്കുന്നത് ഇതൊരു സഭയാണോ അല്ലയോ എന്ന്. അല്ലെങ്കിൽ ഇതൊരു കോൺഗ്രിഗേഷനാ. ഒത്തിരി കോൺഗ്രിഗേഷൻ ഉണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടി ആൾക്കാർക്ക് ഒരുമിച്ച് കൂടാം. രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. അവരുടെ വിപ്ലവം കണ്ടപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോ ഒരു പോസ്റ്ററിൽ, കമ്മ്യൂണിസ്റ്റുകാരുടെ ഞാൻ തോന്നുന്നു, എനിക്കറിയത്തില്ല, രാക്കിച്ചരടിന്റെ ബന്ധനങ്ങൾ പോലെയല്ല ഞങ്ങളുടെ ബന്ധനങ്ങൾ, ഞങ്ങൾ അതിനേക്കാളും വലിയ സ്നേഹബന്ധത്തിലാണ് ജീവിക്കുന്നതെന്ന് അവരെഴുതി വെച്ചിരിക്കുക. എന്താ എന്തെഴുതിയാണല്ലോ, അങ്ങനെ ചരടൊന്നും കെട്ടേണ്ട കാര്യമില്ല സ്നേഹം പറയാനായിട്ട്, ഞങ്ങൾ ഒരുമിച്ച ജീവിക്കുന്നതെന്ന് അവര് എഴുതി വെച്ചിരിക്കുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? തമ്മിൽ തമ്മിലുള്ള സ്നേഹം. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് സ്ട്രഗിൾ ചെയ്യണ്ടെന്ന്, അവന്റെ ഉള്ളിൽ സ്നേഹത്തിനുണ്ട് ഉറവയുണ്ടെന്ന്, അതേ പറഞ്ഞത്. അവന്റെ ഉള്ളിൽ സ്നേഹിക്കാൻ വേണ്ട പവർ അവന്റെ അകത്ത് കിടപ്പുണ്ട്. കാരണം അവന്റെ ഉള്ളിൽ ഒന്ന് വസിക്കുന്നത്, സർവശക്തനായ ദൈവം അവന്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് പുറമേ ഒന്നും വേണ്ട, അവന്റെ ഉള്ളിൽ സ്നേഹിക്കാനായിട്ട് ഉള്ളൊരു ചലനമുണ്ട്. എന്റെ ഇടയിൽ കുറച്ച് കേട്ടു, മാക്സിമിലിയൻ കോൾബേ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ജയിലിലായിരുന്നു. ജയിലിലായിരുന്ന സമയത്ത് ഓരോ തടവുകാരെ ഓരോ ദിവസവും കൊല്ലും, അങ്ങനെ ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഒരു തടവുകാരനെ പിടിക്കുവാൻ വേണ്ടി, കൊല്ലുവാൻ വേണ്ടി, ആ ദിവസം ആ തടവുകാരന്റെ ദിവസമാണ്. അദ്ദേഹം ആ തടവുകാരൻ കരഞ്ഞു, അയ്യോ എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്, അവരുടെ കാര്യം എന്തായിത്തീരും എന്ന് ആ തടവുകാരൻ കരഞ്ഞപ്പോൾ മാക്സിമിലിയൻ കോൾബേ എന്ന് പറഞ്ഞ മനുഷ്യൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യന് പകരം ഇന്ന് ഞാൻ മരിക്കാം. ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ജീവൻ, അതിനേക്കാളും വലുത് വേറെ ഒന്നുമില്ല. ജീവനേക്കാളും വലുത് വേറെ ഒന്നുമില്ല. പക്ഷേ മറ്റൊരു സഹോദരന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുടുംബമില്ല, എനിക്ക് ആരുമില്ല, ആ സഹോദരന് പകരം ഞാൻ ഇന്ന് മരിക്കാം എന്ന് പറഞ്ഞ് ആ തടവറയിലേക്ക് ഇറങ്ങിച്ചെന്ന മാക്സിമിലിയൻ കോൾബേ. എവിടെ നിന്നാ ഇത് വന്നേ? ദ പവർ. എന്താ? അകത്ത് വ്യാപരിക്കുന്ന ശക്തി. നമ്മളിന്ന് പവർ പവർ എന്ന് പറഞ്ഞിരുന്ന രണ്ട് ചാട്ടമൊക്കെ ചാടിക്കഴിയുമ്പോ ഭയങ്കര പവറാന്നാ പറയുന്നത്. ഓ, കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗില് എന്തോ ഒരു പവറായിരുന്നു. ഞാൻ നാട്ടിൽ ചെന്ന് ഒരാൾ പറഞ്ഞു, ബ്രദറെ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, ഞങ്ങൾക്ക് മുഴുവന പവർ വന്നു എന്ന് പറഞ്ഞു. ഞാൻ ചേട്ടൻ, ഇനി പവർ എന്തേ? ആ കുറച്ച് കഴിഞ്ഞപ്പോ പവർ പോയി. പല പവറും അത്രേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോ പോകുന്ന പവറാ. ആ പവർ അല്ല യഥാർത്ഥ പവർ. യഥാർത്ഥ പവർ അവന്റെ ഉള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും, വ്യാപരിച്ചുകൊണ്ടിരിക്കും ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി. എന്താ ശക്തി? അത് സ്നേഹത്തിന്റെ ശക്തിയാ. ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ശക്തിയാ സ്നേഹത്തിന്റെ ശക്തി. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ലോകത്തെ കീഴ്മേൽ മറിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിലൂടെ കീഴ്മേൽ മറിച്ചിട്ടുള്ളൂ. സ്നേഹത്തിലല്ലാതെ നിങ്ങൾക്കൊരു ചലനം ഉണ്ടാക്കാൻ കഴിയത്തില്ല. സ്നേഹത്തിന് മാത്രമേ ചലനം ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. കർത്താവ് യേശു ക്രിസ്തു എന്ത് ശക്തിയില, സ്നേഹത്തിന്റെ ശക്തിയില അവൻ ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചത്. അപ്പോസ്തലനായ പൗലോസ് എന്തുകൊണ്ടാണ് ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചത്? യേശു കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ശക്തി. അത് മാത്രമല്ല, മറ്റുള്ളവരോടുള്ള സ്നേഹത്തിന്റെ ശക്തി. പിതാ പവർ എന്ന് പറയുന്നത് പവർ, സ്നേഹത്തിന്റെ ശക്തിയാ, ഉള്ളിൽ വ്യാപരിക്കുന്ന സ്നേഹത്തിന്റെ ശക്തി. തപ്പിപ്പോണ്ട, അതിനുവേണ്ടി ധ്യാനമൊന്നും ഇരിക്കേണ്ട, ഇങ്ങനെ കുത്തിപിടിച്ചിരിക്കൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോ പുള്ളി പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നൊക്കെ നല്ലതാണ്, പക്ഷേ ഈ ശക്തി നമുക്ക് റിസീവ് ചെയ്യണം. എവിടെ നിന്ന് റിസീവ് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, പോസിറ്റീവ് എനർജി. നമുക്ക് പോസിറ്റീവ് എനർജി വേണം, എന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എവിടെയൊക്കെ പോസിറ്റീവ് എനർജി ഉണ്ട്? അതെ, പള്ളിയിൽ പോയിരുന്നാൽ പോസിറ്റീവ് എനർജി കിട്ടും. നല്ല ആൾക്കാരോട് സംസാരിച്ചാൽ അവിടെ നിന്നുള്ള പോസിറ്റീവ് എനർജി കിട്ടും. മലകളിൽ പോയാൽ അവിടെ നിന്ന് പോസിറ്റീവ് എനർജി കിട്ടും. പിന്നെ യേശുവിനോട് പ്രാർത്ഥിക്കുന്നവർക്ക് യേശുവിന്റെ പോസിറ്റീവ് എനർജി, ഇനി വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ അവരുടെ പോസിറ്റീവ് എനർജി. അപ്പൊ പോസിറ്റീവ് എനർജിക്കാർ ഒത്തിരി പേരുണ്ട്. ഇപ്പം എവിടെ നിന്നേലും ഒക്കെ എന്ത് ചെയ്യണം? പക്ഷേ യഥാർത്ഥ പ്രശ്നം വരുമ്പം ഒരു പോസിറ്റീവ് എനർജിയും നിക്കത്തില്ല സഹോദരങ്ങളെ, നിക്കത്തില്ല. വീണ്ടും ജനിക്കുന്ന ഒരുവന്റെ ഉള്ളിൽ, റോമർ 5:5, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. ശ്രദ്ധിച്ചേ, കണ്ടോ? വീണ്ടും ജനിച്ച ഒരുവന്റെ ഉള്ളിൽ ദൈവസ്നേഹത്തിന്റെ വ്യാപാരം നടക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? അവന് എത്ര ബലഹീനരോടും എത്ര പാപിയോടും കരുണ കാണിക്കാനായിട്ട് കഴിയും? ദൈവവൈതലിന് മാത്രമുള്ള പ്രത്യേകതയാ. എത്ര വലിയ പാപിയാണെങ്കിലും ഞാനൊരിക്കല് ഒരു സഹോദരൻ, അദ്ദേഹം ഒരു ആശ്രമം നടത്തുന്നുണ്ട്, വഴി കിടക്കുന്ന ആൾക്കാരെയൊക്കെ എടുത്ത് താമസിപ്പിക്കുന്ന ഒരു ആശ്രമം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അവിടെ വന്നൊരു മാനസിക രോഗി കുടിക്കാൻ വെള്ളം ഒരു മൊന്തയിൽ കൊടുത്തതാണ്. ആ മൊന്ത വച്ച് ഒരു ഒറ്റയൊരെണ്ണം കൊടുത്തു. പക്ഷെ ഞാൻ വീണ്ടും ഇവിടെ ചെല്ലുമ്പോൾ വീണ്ടും ആ സഹോദരനെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുക. അതാ അകത്ത് വ്യാപരിക്കുന്ന ശക്തി, ദ പവർ ഓഫ് ലവ്. എന്താ കാര്യം? ഇത് സൗരങ്ങളെ കർത്താവിന്റെ സ്നേഹമാണെന്ന്. ഏറ്റവും നീചവാദിയെ പോലും സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹം. തന്റെ ഒരു വശത്ത് കിടന്ന കള്ളൻ മുഴുവൻ സമയം അവനെ ദുഷിച്ചു. അവസാന ഒരു ബോധ്യം വന്നു, കർത്താവേ വലിയ കാര്യമൊന്നും പറഞ്ഞില്ല, അനുതാപത്തിന്റെ വലിയ വാക്കുകളൊന്നും കാണാനായിട്ടില്ല. അവൻ പറഞ്ഞൊരു വാക്യം ഇതാണ്, കർത്താവേ നീ നീ എന്താ എന്ത് ചെയ്യണം, എന്നെയും ഒന്ന് ഓർക്കണം. 6 മണിക്കൂർ കുരിശിൽ കിടന്ന കർത്താവ്, ആ കുരിശിൽ കിടന്ന സമയം മുഴുവൻ അവൻ ദുഷിക്കുകയാണ്. 2 കള്ളന്മാരവനെ ദുഷിച്ചു എന്നാണ് വചനം പറയുന്നേ. 2 കള്ളന്മാരവനെ ദുഷിച്ചു. എന്നാൽ അവസാന മൊമെന്റിൽ ഒരു കള്ളൻ ഒരു ചെറിയരമായ സാന്ത്വനം, ഭയങ്കര ആഴമുള്ളതാണോ എനിക്കറിയത്തില്ല, അവൻ ഇത്രേ പറഞ്ഞുള്ളൂ, എന്നെ ഒന്ന് ഓർക്കണം. കർത്താവ് എന്നാ പറഞ്ഞേ, എന്നാ പറഞ്ഞേ, അല്ല ഇവനെ കുറച്ചു നാള് പാതാളത്തിൽ വിട്ടിട്ട്, കാരണം അവന് സമയം കിട്ടിയില്ലല്ലോ ജീവിക്കാനായിട്ട്, ഒന്ന് പ്രൂവ് ചെയ്തിട്ട് അവനെ പറദീസയിലേക്ക് കൊണ്ടുവരാം എന്നാണോ പറഞ്ഞേ, എന്നാണോ പറഞ്ഞേ? അല്ല, ടുഡേ ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കും, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തും കർത്താവിന്റെ കൂടെ. ഓ, ഇതാ കർത്താവിന്റെ സ്നേഹം. പാതാളം വഴി പോയി, പിന്നെ വീണ്ടും ദൂർത്തപുത്രൻ കണ്ടിട്ടുണ്ടോ? ദൂർത്തപുത്രൻ എങ്ങനെയാ വന്നേ? ആരും ഒരാൾ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ആദ്യം അമ്മയെടുത്ത് വന്ന് അവിടെ നിന്ന് റെക്കമെൻഡേഷൻ, പിന്നെ അപ്പുറം വഴി വന്ന്, പിന്നെ വന്ന് പതിയെ വന്ന്, അപ്പാ ഞാൻ വന്നോട്ടെ. ദൂർത്തപുത്രൻ ഒരു കാര്യം മനസ്സിലായി, എന്താണെന്നറിയാമോ? അപ്പന്റെ സ്നേഹം. അവന്റെ കാര്യം അറിയാം, ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, കൂട്ടുകാരെ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഒരു കാര്യം മാത്രം അവൻ അറിയാം, എന്താണെന്നറിയാമോ? നഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ട്, അവന്റെ അപ്പന്റെ സ്നേഹം. അതിനെ കുറിച്ച് ഒത്തിരി പേര് പ്രസംഗിച്ചിട്ടുണ്ട്, അതറിയോ? പ്രോഡിഗൽ ഫാദർ, പ്രോഡിഗൽ സൺ എന്നെയാ നമ്മൾ കേൾക്കുന്നത്. പക്ഷേ പലരും പ്രസംഗത്തിൽ അതിന്റെ അവരെ ഹെഡിങ് കൊടുത്തത് പ്രോഡിഗൽ ഫാദർ, ദൂർത്തനായ പിതാവ്. എന്താ പിതാവ് ദൂർത്തടിച്ചത്? സ്നേഹം ദൂർത്തടിച്ച പിതാവ്. സകലവും നശിപ്പിച്ച് മടങ്ങി വന്നവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവൻ ഉടുപ്പ് കൊടുത്ത്, അവന്റെ കയ്യിൽ മോതിരം കൊടുത്ത്, കാൽ ചെരിപ്പിടിച്ച് തനിക്കുള്ളത് മുഴുവൻ അവന് കൊടുത്ത സ്നേഹവാനായ അപ്പൻ, ദൂർത്തനായ പിതാവ്. ഇതാ തിരുവേനൻ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന അപ്പൻ. അതാ ഒരുവന്റെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ അകത്ത് വ്യാപരിക്കുന്ന ഈ സ്നേഹമാ. എത്ര വലിയ പാപിയാണെങ്കിലും സ്നേഹിക്കാനായിട്ട് കഴിയും. ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2000 വർഷത്തെ സഭയുടെ ചരിത്രത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ സ്നേഹത്തിന്റെ ശക്തി ഉള്ളിൽ വ്യാപരിച്ചതാ. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ സ്നേഹം തപ്പിപ്പോണ്ട കാര്യമില്ല. സ്നേഹത്തിന്റെ സോഴ്സ് എവിടെയുണ്ട്? എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിൽ തന്നെ കർത്താവ് പകർന്നിട്ടുണ്ട്. പക്ഷെ കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ചിലർക്കത് ചാരം മൂടിക്കിടക്കുക. ഈ ട്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്, പാളത്തിൽ നിന്ന് മാറിയാൽ പിന്നെ ഈ ട്രെയിൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രെയിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവമക്കൾക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ആ ഫുൾ ഫോഴ്സിൽ ആ സ്നേഹത്തിന്റെ പ്രവൃത്തിയിൽ മുന്നേറാൻ കഴിയാത്തത്. ശ്രദ്ധിച്ച് ദൈവമക്കളോട് ഞാൻ സംസാരിക്കട്ടെ. ആ സ്നേഹത്തിന്റെ പ്രവൃത്തി അതിന്റെ ഫുൾ ഫോഴ്സിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതിന്റെ കാര്യം പലപ്പോഴും ട്രാക്ക് മാറിപ്പോകുന്നതാ. ദൈവത്തോടുള്ള കൂട്ടായ്മയില്, ആ കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എന്ത് സാഹചര്യങ്ങളിലും ക്ഷമിക്കാൻ പറ്റുന്നത്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞൊരു കാര്യം, ഹൃദയത്തിൽ ഈ ഗ്രഡ്ജ് വെച്ചോണ്ടിരിക്കുന്നത്, കയ്പ് അല്ലെങ്കിൽ വിദ്വേഷം വെച്ചോണ്ടിരിക്കുന്നത് അത് അസുഖം ഉണ്ടാക്കും. എന്തസുഖം ഉണ്ടാക്കും? ഒരാൾ പറഞ്ഞു, മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കും, മാനസിക രോഗം ഉണ്ടാക്കും. എന്നിട്ട് എന്റെ അടുത്ത് ടെസ്റ്റിമണിയും പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതറിയത്തില്ല, എന്റെ അടുത്ത് ടെസ്റ്റിമണി പറഞ്ഞു, എന്റെ മോനെ എനിക്കൊരാളോട് വെറുപ്പുണ്ടായിരുന്നു, പക്ഷെ പുറമേ ഒന്നുമില്ല, കാണും, സംസാരിക്കും, ഇടപെടും, കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷേ എന്റെ ഉള്ളിന്റെ അകത്ത് വെറുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ എനിക്കുണ്ടായി, ഒത്തിരി മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു, ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു. പക്ഷേ ഒരു പ്രാർത്ഥന സമയത്ത് ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞു, ആരോടോ വെറുപ്പ് കിടപ്പുണ്ട്. ഇപ്പൊ ഞാൻ ചിന്തിച്ചു, ആരോടാ വെറുപ്പുള്ളേ? ആരോടും വെറുപ്പില്ല, ഞാൻ നോക്കിയിട്ട് ഇല്ല. പക്ഷെ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തന്നു, ആ വ്യക്തിയെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എവിടെയോ ഹൃദയത്തിനകത്ത് ഒരു വിദ്വേഷം കിടക്കുക. സ്വരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ ഒന്ന് പരിശോധിക്കാമോ? ആരോടെങ്കിലും വെറുപ്പുണ്ടോ? കാണുന്നുണ്ട്, ഇടപെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഹൃദയത്തിനകത്ത് എവിടെയോ ഒരു വെറുപ്പ്. ഉണ്ടെങ്കിൽ അത് കർത്താവിനെ സമർപ്പിച്ച് പൂർണ്ണമായൊരു വിടുതലിലേക്ക് വരാൻ കർത്താവ് ആഗ്രഹിക്കുക. പൂർണ്ണമായൊരു വിടുതലിലേക്ക്. എത്ര പേരോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടോ അത്രത്തോളം നിങ്ങൾ തടവറയിലാണ്. സ്വതന്ത്രരാക്കുക അവരെ. നിങ്ങൾ അവരെ തടവറയിൽ പിടിച്ചിട്ടിരിക്കുക, നിങ്ങളും തടവറയിലായിരിക്കുക. ആരോടൊക്കെ വെറുപ്പുണ്ടോ അവരൊക്കെ ഒരു തടവറയില. കാരണം അവരെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടകത്ത്, അവരെ കാണുമ്പോൾ ഒരു അസ്വസ്ഥത, അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വിഷമം. ചില ആൾക്കാരെങ്ങനെ രാപകല് തടവി ജീവിക്കുക, തടവിൽ കിടക്കുക, ജയിലിലാണ്. ഒരാളോടെങ്കിലും നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ചൊരു ജയിലിൽ താമസിക്കുക. ഒരാളോടെങ്കിലും. അതിന് യോഹന്നാൻ കൊടുത്തിരിക്കുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ വായിച്ചു അത്? രണ്ടാമത്തെ ഒന്ന് യോഹന്നാൻ രണ്ടാമത്തെ, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 9.
വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു.
കണ്ടോ, സഹോദരനെ വെറുക്കുന്നവൻ, പകയ്ക്കുന്നവൻ ഇരുട്ടിലിരിക്കുന്നു. എന്താ ഇരുട്ടിന്റെ പ്രത്യേകത? ഇരുട്ടിരുന്നിട്ടുണ്ടോ? നമ്മൾ ഒരു മിനിറ്റ് പോലും ഇരുട്ടിയിരിക്കത്തില്ല. കാരണം എന്താ? മൊബൈലിൽ എല്ലാവരുടെയും മൊബൈലിൽ ടോർച്ചുണ്ട്. രാത്രി അഥവാ കരണ്ട് പോയാൽ ആദ്യം എടുക്കുന്ന മൊബൈലാ ടോർച്ചടിയാ. ഒരു ഒരു നിമിഷം പോലും ഇരുട്ടില്ല. എന്നാൽ കുറച്ചേരം സ്വസ്ഥമായിട്ട് ഇരുട്ടിയിരുന്നേക്കാൻ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ അറിയുന്നില്ല, സഹോദരനെ പകയ്ക്കുമ്പോൾ. സഹോദരിമാർക്ക് കാര്യം എളുപ്പമായി, മനസ്സിലായി. ഇവർക്ക് പിടി കിട്ടിയില്ല. ഈ വാക്യം ഒന്ന് ഒന്ന് തിരുത്തുകയാണ്, വചനം തിരുത്താന്ന് വിചാരിക്കണ്ട. ജെൻഡർ കേസ് ഒന്ന് മാറുന്നേ ഉള്ളൂ. സഹോദരിയെ പകയ്ക്കുന്നവൻ ഇരുട്ടിലിരിക്കുന്നു. ഏ സഹോദരി എന്ന് മനസ്സിലായില്ലായിരിക്കും. വിവാഹം കഴിച്ച സഹോദരന്മാരോടാ പറയുന്നേ. വിവാഹം കഴിച്ച സഹോദരന്മാരെ, സഹോദരിയെ പകയ്ക്കുന്നവൻ, ഹേറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, വെറുക്കുക, വെറുപ്പ്. വെറുക്കുന്നവൻ എവിടെയാ ജീവിക്കുന്നത്? ഇരുട്ടിലിരിക്കുന്നു. സഹോദരിമാരോട് കൃത്യമായിട്ട് വായന ഡയറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിലിരിക്കുന്നു. കഴിഞ്ഞില്ല, 11 വാക്യം, വേഴ്സ് 11.
സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു.
ഇരുട്ടിലിരിക്കുന്നു,
ഇരുട്ടിൽ നടക്കുകയും ചെയ്യും.
ഇരുട്ടിൽ നടക്കുന്നു,
ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നുവെന്ന് അവൻ അറിയുന്നില്ല.
ഓ, യോഹന്നാൻ വീണ്ടും ആവർത്തിക്കുക, ഇരുട്ടിലിരിക്കുക മാത്രമല്ല, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുക. എങ്ങനെയാ ഇരുട്ടിൽ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുമിളിലൊക്കെ വന്നാൽ മതി ഇരുട്ട് നടക്കുന്നത് കാണാൻ പറ്റും. കാരണം ബാംഗ്ലൂർ ഇരുട്ടി നടക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെ എവിടെ എല്ലായിടത്തും പ്രകാശമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ മതി, കുമിളി ഇഷ്ടംപോലെ മലകളുള്ള സ്ഥലമാണ്. അത് മാത്രമല്ല, പ്രത്യേകതയുണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. ഒരു ദിവസം ഞാൻ ബിനോദറിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേ രാത്രിയായി, 9 ഉള്ളൂ. ഇവിടെ 9 എല്ലാവരും കിടക്കും, വെട്ടമൊന്നും കാണത്തില്ല. ഉണ്ടായിരുന്ന മെഴുകുതിരിയും പോയി. അവസാനം എന്തിയെന്ന് അറിയാവോ? നിരങ്ങി ഇറങ്ങി എന്ന് കേട്ടിട്ടുണ്ടോ? എങ്ങോട്ടേക്ക് പോകുന്നറിയത്തില്ല. ആ കാപ്പിത്തോട്ടത്തിന്റെ നടുവിലൂടെ ഒരു വഴി, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല, കയ്യിൽ മെഴുകുതിരി ഇല്ല, പിന്നെ ഒറ്റ മാർഗം ഉള്ളതെന്ന് അറിയാമോ? എന്ത് ചെയ്യും? തപ്പിത്തപ്പി നടക്കും. ആ അതാ പറഞ്ഞ ഇരുട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ. സഹോദരനെ പകയ്ക്കുന്നവൻ ഇതുപോലെയാണെന്ന്. എങ്ങനെയാ നടക്കുന്നത്? ആത്മീയ നടപ്പ്. അറിയത്തില്ല എങ്ങോട്ടാ പോകുന്നേ, എവിടെയാണ്, എവിടേക്ക് പോകുന്നു എന്ന് എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ഒരാളോടെങ്കിലും ഹൃദയത്തിൽ വെറുപ്പ് വെച്ചോണ്ടിരുന്നാൽ, പക വെച്ചോണ്ടിരുന്നാൽ, വിദ്വേഷം വെച്ചോണ്ടിരുന്നാൽ, സഹോദര ആത്മീയ ജീവിതത്തിൽ തപ്പിത്തപ്പി നടക്കുക. എവിടാന്നറിയത്തില്ല, എവിടെയാ കർത്താവ്, എങ്ങോട്ടാ പോകുന്നേ, ആരാ, ഒരു പിടിയും കിട്ടുന്നില്ല. ഗോഡ് ഈസ് വെരി സീരിയസ്. ദൈവം വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നേ, വളരെ സീരിയസ് ആ. എവിടേക്ക് പോകുന്നുവെന്ന് അറിയുന്നില്ല, ഡയറക്ഷൻ പോവും, ഒരുപിടിയും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പരിശോധിക്കണം. എവിടെങ്കിലും എവിടെങ്കിലും എന്റെ ഹൃദയത്തിൽ കയ്പ് കിടപ്പുണ്ട്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ലേ, സംസാരിക്കുന്നുണ്ടായിരിക്കാം, പ്രൈസ് ദി ലോർഡ് പറയുന്നുണ്ടായിരിക്കാം, വേണം വിശുദ്ധിയും വരും കൊടുക്കുന്നുണ്ടായിരിക്കും. കാരണം അറിയോ, ഇവിടെ അത്രയില്ല. ചിലടത്തൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും വിശുദ്ധിയും വരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അപ്പൊ ഞാൻ ഈ വിശുദ്ധീമനം കൊടുക്കും എല്ലാവരും ഒന്ന് സോര എന്തുണ്ടെന്ന് ചോദിച്ചിട്ട് വിശുദ്ധീമനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ചുമ്മാ കെട്ടിപ്പിടിക്കുക എല്ലാവരും അവരോട് എന്നോട് സോര വിശേഷം എന്ന് പറഞ്ഞ് ഇവിടെ കെട്ടിപ്പിടിക്കുക ആളെ. ഞാൻ പറഞ്ഞത് എല്ലാം ചെയ്യുന്നതിന്റെ നടുവിലും ഹൃദയത്തിന്റെ അകത്തൊരു പകയോ വിദ്വേഷമോ പിണക്കോ ഉണ്ടെങ്കിൽ ഓർത്താൽ മതി, ജയിലില്ല, ഇരുട്ടില്ല, ഒരു നിവൃത്തിയില്ല. അതുമല്ല, എന്താ പ്രത്യേകം അറിയോ, ഞാൻ ഈ ജയിലില്ല എന്ന് പറയുന്നതിന്റെ കാര്യം എന്നറിയോ, നിങ്ങൾ ഓഫീസിൽ പോകുമ്പോഴും ഇയാളെ ചുമന്നുണ്ടാവും പോകുന്നേ, ചുമ്മാ ഇരിക്കാൻ പോലും സമ്മതിക്കത്തില്ല. എന്താണ്, ഇയാളാണ് മനസ്സിൽ, ആ വ്യക്തിയാ മനസ്സിൽ വരുന്നത്. എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അനേകം നാളത്തെ വിദ്വേഷം പിണക്കം ഹൃദയത്തിന്റെ അത് വെച്ചിരിക്കുക, ഈ വ്യക്തി കാരണം എന്റെ ജീവിതം പരാജയപ്പെട്ടു പോയി, ഞാൻ തകർന്നു പോയത് ഈ വ്യക്തി നിമിത്തമാണ്, ആ ഒരു കുറ്റപ്പെടുത്തലുമായിട്ട് ഇങ്ങനെ ജീവിക്കുക, ഇരുട്ടില്ല. ഒറ്റ മാർഗമുള്ള അറിയാമോ, മനസ്സാന്തരപ്പെടുക, കർത്താവിന്റെ സന്നിധി ചെന്നിട്ട് കർത്താവേ എന്നോട് ക്ഷമിക്കണേ കർത്താവേ, എന്റെ വിലയേറിയ സമയങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു കർത്താവേ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, അനുതാപ ഹൃദയത്തോടെ കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നാൽ ഉള്ളിൽ ആ ശക്തി വ്യാപരിക്കും. ഞാൻ പറയട്ടെ, എത്ര എത്ര നിങ്ങളെ ദുഷിച്ച വ്യക്തിയാണെങ്കിലും എത്ര നിങ്ങളെ ഉപദ്രവിച്ച വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കും. ദാറ്റ് ഇസ് ദ പവർ ഓഫ് ഗോഡ് വിത്തിൻ അസ്, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഞാൻ അവസാനിപ്പിക്കുക. ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഒന്ന്, സഹോദരനെ സ്നേഹിക്കുക. സ്നേഹിക്കുന്നവനായിരിക്കും, ആയിരിക്കും, നാച്ചുറലിയാ സഹോദരനെ സ്നേഹിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മലയാളം പറയുന്നവർക്ക് മലയാളം പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഫ്ലുവൻസിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നാച്ചുറലി മലയാളം വരും. തമിഴ് സംസാരിക്കുന്ന സഹോദരങ്ങൾ തമിഴ് നിങ്ങൾക്ക് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നാച്ചുറലി വരും. അതുപോലെ ദൈവമക്കളുടെ നാച്ചുറലി ഒഴുകി വരുന്ന ഒരു സൂപ്പർ നാച്ചുറൽ കാര്യമാണെന്ത്? സ്നേഹം. അവന് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരാളെ സ്നേഹിക്കാനായിട്ട്, അവനൊരു ഏറ്റവും ഒരു നീചഭാവിയെ കണ്ടാലും അവനെ സ്നേഹിക്കാനായിട്ട് ഒരു സ്ട്രഗിൾ വരത്തില്ല അവന്റെ ഉള്ളില്. കാരണം എന്താണെന്നറിയോ, അവന്റെ സ്വർഗത്തിന്റെ അറ്റ്മോസ്ഫിയർ സ്നേഹമാണെന്ന് ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത്. സ്വർഗത്തിന്റെ അറ്റ്മോസ്ഫിയർ, ഇവിടെ നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്താ ഉള്ളേ? എന്താ? ഓക്സിജൻ. ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിന്റെ അറ്റ്മോസ്ഫിയർ അതെന്താണ്? സ്നേഹം. സ്വർഗത്തിൽ ഓക്സിജൻ വേണോ? വേണമെന്ന് എനിക്ക് തോന്നുന്നേ, ഇതുവരെ ഇതുവരെ വേണമെന്ന് തോന്നിയിട്ടില്ല. ഇനി ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, ഇതുവരെ അങ്ങനത്തെ വാക്കിയൊന്നും കണ്ടിട്ടില്ല. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, സ്വർഗത്തിൽ ഉള്ള ഒരു കാര്യം ഇതാണ്. എന്താണ്? സ്നേഹം. അവിടെ വെറുപ്പില്ല, അവിടെ പരാതിയില്ല, അവിടെ പരിഭവമില്ല, അവിടെ പിണക്കമില്ല, അവിടെ അസൂയയില്ല, ഒന്നുമില്ല. ചിലപ്പോ മറ്റു സഹോദരൻ ഇപ്പൊ സുനീഷിനായിരിക്കാം, അവിടെ 25 കിരീടം കാണും, എനിക്ക് 2 കാണത്തുള്ളായിരിക്കാം. പക്ഷെ എനിക്ക് സുനീഷിനെ നോക്കിയിട്ട് ആ സഹോദര എന്നാലും 25 കിട്ടിയില്ല, എനിക്ക് 2 ഉള്ളല്ലോ, അങ്ങനെ പരാതി സ്വർഗത്തിൽ ഉണ്ടാകത്തില്ല. കാരണം അതെല്ലാം ഇവിടെ വെച്ച് നമ്മളെ ശുദ്ധീകരിച്ചിട്ടേ കർത്താവ് എന്ത് ചെയ്യുന്നത്? അതാണ് ഈ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. എന്ത് ചെയ്യുക? വചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ, യേശുവിന്റെ രക്തത്തിലൂടെ ശുദ്ധീകരണം പ്രാപിച്ച് അവിടെ ചെല്ലുമ്പോൾ അതാണെന്നറിയോ, ഒറ്റ കാര്യമുള്ളൂ, സ്നേഹം. സ്വർഗത്തിന്റെ അറ്റ്മോസ്ഫിയർ സ്നേഹത്തിന്റെ അറ്റ്മോസ്ഫിയറാണ്. നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹത്തിന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ അത് സ്വർഗമാ. പിണക്കത്തിന്റെ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അത് നരകമാ. അപ്പൊ നിങ്ങൾ പറയാം, ബ്രദറെ ശരിയാ ബ്രദറെ, എന്നാളും ബ്രദറെ പറഞ്ഞ കാര്യമായി പോയി, ആ പുള്ളിക്കാരൻ കാരണമാണ് ഈ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ആയിപ്പോയത്, ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ ആ പുള്ളിക്കാരത്തി കാരണമാണ് ഈ അറ്റ്മോസ്ഫിയർ നരകമായി പോയത്, പറയരുത്. ഞാൻ പറഞ്ഞത് നമ്മൾ ടേക്ക് ഇറ്റ് പേഴ്സണലി. കർത്താവേ എന്റെ കുടുംബം, എന്റെ വീട്, കർത്താവേ അവിടെ സ്വർഗത്തിന്റെ അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, സ്നേഹത്തിന്റെ അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. അതിനുവേണ്ടി താഴുവാൻ, അതിനുവേണ്ടി ക്ഷമിക്കുവാൻ, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണേ. അതായത് ഇന്നയാളാണെന്ന് പരാതി പറയണ്ടെന്ന്, എന്റെ എന്റെ ഭവനത്തിന്റെ അന്തരീക്ഷം തീരുമാനിക്കുന്നത് ഞാനാണെന്ന്. അതിനാ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നേ. അതാ ദൈവരാജ്യം. ദൈവരാജ്യം വന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പിന്നെന്താ? ഇവിടെ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന നേരത്തെ കുറിച്ച് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന അല്ലെന്ന് അതിന്റെ അർത്ഥം. പിന്നെന്താ? ഈ ഭക്ഷണത്തിന്റെ ഇടയിലൂടെ മറ്റ് സഹോദരങ്ങളോട് ഒരു ആശ്വാസ വാക്ക് പറയാൻ, ഒരു സ്നേഹത്തിന്റെ വാക്ക് പറയാൻ, ഒരു വിശേഷം ചോദിക്കാൻ, ഒന്ന് ഇടപെടാൻ, അത് ചെയ്താൽ ഇവിടെ ദൈവരാജ്യമാ. അല്ലെങ്കിൽ ഇത് വെറും ക്ലബ്ബ് മാത്രമാ. ഇവിടെ സ്നേഹത്തിന്റെ അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഇത് വെറും ക്ലബ്ബാ സഹോദരങ്ങളെ. നേരെ മറിച്ച് ദൈവ സ്നേഹത്താൽ നിറയപ്പെട്ട്, ഓരോരുത്തരും നിറയപ്പെട്ട് മറ്റ് സഹോദരങ്ങളോട് സ്നേഹിക്കുമ്പോൾ എന്താ സ്നേഹം? അതും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക. ഒരു മിനിറ്റ്. 1 കൊരിന്ത്യർ 13 അധ്യായം പരിചയമുള്ള വാക്യമാണ്. ഒന്ന് വരുന്ന 13 അതിന്റെ 4 വാക്യം, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. അതാ സ്നേഹം. സ്നേഹത്തിന്റെ പ്രത്യേകതയുണ്ട്, സ്നേഹത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ പ്രത്യേകതയുണ്ട്. ദീർഘമായി ക്ഷമിക്കുന്നു, ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നു. അത് മാത്രമല്ല, ദയ കാണിക്കുന്നു. പിന്നെ ലവ് ഈസ് കൈൻഡ്. അടുത്തതെന്താ? സ്പർദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അസൂയപ്പെടുന്നില്ല, അസൂയപ്പെടുന്നില്ല. മറ്റൊരു സഹോദരൻ എന്നെക്കാളും നല്ല പെർഫോമൻസ് ഉണ്ടല്ലോ, അസൂയപ്പെടുന്നില്ല. ആ മറ്റൊരു സഹോദരന് എന്നെക്കാളും ഇടപെടാൻ കഴിവുണ്ടല്ലോ, അസൂയപ്പെടുന്നില്ല. അല്ലെങ്കിൽ ആ സഹോദരിക്ക് എത്രമാത്രം കഴിവുള്ളത്, എനിക്ക് അത്രത്തോളം ഇല്ലല്ലോ. ഇല്ല, അസൂയപ്പെടുന്നില്ലെന്ന് സ്നേഹം, ഒരസൂയയില്ല. കാരണം എന്താ? എന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ വ്യാപാരം ഉണ്ടാകുക. പിന്നെന്താണ് അസൂയപ്പെടുന്നില്ല? സ്നേഹം നിഗളിക്കുന്നില്ല, പിന്നെ ചീർക്കുന്നില്ല. ലവ് ഡസ് നോട്ട് ബ്രാഗ് ആൻഡ് ഈസ് നോട്ട് അറഗന്റ്. ആ ചെയ്യുന്നെങ്കിൽ ചെയ്തു, അല്ല. സ്നേഹം അറഗന്റ് അല്ല. വീണ്ടും അടുത്ത എഴുതിയിരിക്കുകയാണ്, സ്നേഹം ദോഷം കണക്കിടുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. ആ വാക്യം ശ്രദ്ധിച്ചോണേ, ദോഷം കണക്കിടുന്നില്ല എന്നുള്ള അർത്ഥം അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? എന്താണ്? ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് എ റോങ് സഫേർഡ്. എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ ദോഷം ചെയ്തയാളുടെ ദോഷം അത് കണക്കൂട്ടുന്നേ ഇല്ലെന്ന്, അവരെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല, വിട്ടുകളയുക. അതാ സ്നേഹത്തിന്റെ പ്രത്യേകത. എനിക്കെതിരെ ദോഷം ചെയ്ത ആളുടെ കാര്യങ്ങൾ ഞാൻ, അല്ലെങ്കിൽ എന്നറിയോ, മൊത്തം ആൾക്കാർ കണക്ക് പുസ്തകമായിട്ട് നടക്കുന്നേ, എന്തൊക്കെ കാര്യങ്ങൾ ആൾക്കാർ എന്നോട് ചെയ്തു, അതിന്റെ കണക്കുകളുമായിട്ട് ആൾക്കാർ ജീവിക്കുക. അമ്മാച്ചൻ എന്നോട് ഇങ്ങനെ ചെയ്തു, അളിയൻ ഇങ്ങനെ പറഞ്ഞു, എല്ലാ കണക്കുകളും സൂക്ഷിച്ചു വെക്കുക. പക്ഷെ സ്നേഹത്തിന്റെ പ്രത്യേകത കൊണ്ട് ഒരു കണക്ക് പോലും ആ കണക്ക് പുസ്തകത്തിൽ കാണത്തില്ല. അതാ സ്നേഹത്തിന്റെ പ്രത്യേകത. തിങ്ക് നോ ഈവിൾ എന്നാ മറ്റടുത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, മോശമായ കാര്യങ്ങളുടെ കണക്കില്ല. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ചിലര് ഭയങ്കര സെന്റിമെന്റൽ ആൾക്കാരാണ് കേട്ടോ. ശ്രദ്ധിച്ചോണം ഞാൻ ഈ പറയുന്നത്. നമ്മൾ ചോദിക്കുക, എന്നാലും സഹോദര എന്തുണ്ട്? ചിലരങ്ങ് കരച്ചില്ല. എന്റെ പറയാ, അന്നത്തെ കാലം ഓർത്താൽ എത്രയോ കഷ്ടപ്പെട്ട് ഞാൻ കരച്ചില്ല. സഹോര, ഇപ്പോഴും നിങ്ങളുടെ കണക്ക് പുസ്തകത്തില് പണ്ട് നിങ്ങൾക്ക് ആ കഷ്ടതയിലൂടെ കടന്നുപോയി നിങ്ങളെ ഉപദ്രവിച്ചവരുടെ ലിസ്റ്റ് ഉള്ളതുകൊണ്ടേ കരച്ചിൽ വരുന്നേ. ഇമോഷൻസ് പണ്ട് സംഭവിച്ചത്, ഇതെന്ത് സംഭവിച്ച 1920 സംഭവിച്ച കാര്യമാ, ഇപ്പോഴും അത് പറയുമ്പോൾ കരച്ചിൽ വരികയാ. അതിന്റെ അർത്ഥം എന്നറിയാമോ? ഇപ്പോഴും ദോഷം കണക്കിടാനൊരു കണക്ക് പുസ്തകം കൈവച്ചിട്ടുണ്ടെന്ന് അതിന്റെ അർത്ഥം. പക്ഷെ സ്നേഹത്തിന്റെ പ്രത്യേകതയുണ്ട്, ദോഷം കണക്കിടുന്നില്ല. നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കേ, പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നയാൾ ഇന്നത് ചെയ്തു, ഇന്നയാൾ ഇന്നത് പറഞ്ഞു, എന്നെ തകർത്തു, അവമാനിച്ചു, ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? അമ്മായിമ്മയായിരിക്കാം, മരുമോളായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം, ഇതൊക്കെ ഓർമ്മ മനസ്സിൽ നിൽക്കുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ നമ്മളൊരു കണക്ക് പുസ്തകം സൂക്ഷിച്ചാൽ ദൈവം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നുണ്ട്. എന്നറിയാമോ? മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങളോടും എന്ത് ചെയ്യും? ക്ഷമിക്കപ്പെടും. മറ്റുള്ളവരുടെ ദോഷങ്ങൾ കണക്ക് പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുന്നവരുടെ ദോഷങ്ങൾ ദൈവവും ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുമെന്ന് എഴുതി വെച്ചിരിക്കുന്നേ. വെരി സീരിയസ്. മറ്റുള്ളവരുടെ ദോഷങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി സൂക്ഷിച്ച് അവരോട് ക്ഷമിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ദൈവവും ഒരു പുസ്തകം എഴുതി വെക്കുന്നുണ്ടെന്നറിയാമോ? എന്താ? അവരുടെ ഒരു പാപം പോലും ക്ഷമിക്കപ്പെടാതെ അവിടെ കിടക്കും, അവിടെ കിടക്കും. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ നമുക്കെതിരെയുള്ള ദോഷങ്ങൾ അത് ക്ഷമിക്കുമ്പോൾ നമ്മുടെ അനവധിയായ പാപങ്ങൾ ദൈവം ഓർമ്മ വയ്ക്കുകയേയില്ല. അതിനു വേണ്ടിയിട്ടാണ് അകത്തി പവർ തന്നിരിക്കുന്നത്. അത് ഞാൻ വീണ്ടും പറയട്ടെ, ദ പവർ വിച്ച് ഈസ് ഇൻസൈഡ്. യേശു ക്രിസ്തുവിന്റെ ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. എന്താണ്? സ്നേഹത്തിന്റെ ശക്തി. എത്ര ക്രൂരനോടും ക്ഷമിക്കുവാൻ കഴിയുന്ന ശക്തി. എത്ര മോശമായ സാഹചര്യങ്ങളുടെ നടുവിലും സമ്പൂർണമായി ക്ഷമിച്ച് വിട്ടുവീഴ്ച ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി, ദ പവർ. അതാ വീണ്ടും ജനത്തിന്റെ പ്രത്യേകത. വീണ്ടും ജനത്തിൽ ആരംഭിക്കുക. പക്ഷേ ട്രാക്കിന് വെളി പോയാൽ എന്ത് ചെയ്യും? വർക്ക് ചെയ്യത്തില്ല കേട്ടോ. ചിലരിടയ്ക്ക് ട്രാക്കിന് വെളി പോവും. അതുകൊണ്ടാണ് പവർ ഇല്ലാത്ത ട്രെയിൻ ട്രാക്കിലായി ആയിരിക്കുമ്പം ഫുൾ പവറിൽ പോകുന്ന പോലെ കർത്താവിന്റെ കൂട്ടായ്മയിൽ നടക്കുമ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹിക്കാൻ പറ്റും. സ്ട്രഗിൾ ചെയ്യണ്ട സ്നേഹിക്കാനായിട്ട്. ഭാര്യയെ സ്നേഹിക്കാൻ സ്ട്രഗിൾ ചെയ്യണ്ട. കുറവൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും അതിന്റെ നടുവിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ഭർത്താവിനെ സ്നേഹിക്കാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വരത്തില്ല. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ കർത്താവ് എങ്ങനെ സ്നേഹിച്ചത്? കുറവുകൾ കണ്ട്, കുറവുകളുടെ നടുവിൽ മൊത്തം കുറവുണ്ടായിരുന്ന സഭയ്ക്ക് വേണ്ടിയിട്ട് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവിനെ കാണുമ്പോൾ അവന് സ്ട്രഗിൾ ഇല്ല കേട്ടോ. അറ്റ്മോസ്ഫിയർ, ദൈവരാജ്യത്തിന്റെ അറ്റ്മോസ്ഫിയർ സ്നേഹത്തിന്റെ അറ്റ്മോസ്ഫിയറാ. പ്രൊഡ്യൂസ് ചെയ്യണ്ട. കർത്താവ് ഉള്ളിലുള്ള ഒരുവന് അതിനുള്ളൊരു ചാനലുണ്ട് പുറത്തേക്ക്. കണ്ണുകളെ അടയ്ക്കാം നമുക്കൊരു നിമിഷം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.